2024 December 21 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഗോപി ഗനാഷ്. മുഖപ്രസംഗം. പാർലമെന്റ് എന്തിനിങ്ങനെ സമ്മേളിക്കുന്നു? രാഷ്ട്രീയ വൈരം എല്ലാ അതിരുകളും ഭേദിച്ച് അടിപിടിയിൽ വരെ എത്തിയ കാഴ്ചയാണ് വ്യാഴാഴ്ച പാർലമെന്റിന്റെ തിരുമുറ്റത്ത് കാണാൻ കഴിഞ്ഞത്. തെരുവിനെ പോലും നാണിപ്പിക്കും വിധം വന്ധ്യവയോധികർ മുതൽ യുവ എംപിമാർ വരെ ഈ ഏറ്റുമുട്ടലിൽ ഭാഗഭാക്കുകളായി. ഏതാനും പേർ പരിക്കേറ്റ് ആശുപത്രിയിലുമായി. എന്തിനുവേണ്ടിയാണ് ഈ തമ്മിൽ തല്ലും ഏറ്റുമുട്ടലും ഗോഗാവിളികളുമെന്ന് അന്വേഷിക്കുമ്പോഴാണ് വിഷയത്തിന്റെ പൊള്ളത്തരം ആശ്ചര്യപ്പെടുത്തുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്നലെ സമാപിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരും. എന്തിനുവേണ്ടിയായിരുന്നു ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയത്? അതിൽ എന്തെങ്കിലും നടന്നോ? ദിവസവും രാവിലെ സമ്മേളിക്കുക, ജനങ്ങളെ ഒരുവിധത്തിലും ബാധിക്കാത്ത ഏതെങ്കിലും വിഷയം കൊണ്ടുവന്ന് സമ്മേളന നടപടികൾ തടസ്സപ്പെടുത്തുക, ബഹളം അസഹനീയ ഘട്ടമെത്തുമ്പോൾ സഭാധ്യക്ഷന്മാർ നടപടികൾ അവസാനിപ്പിച്ച് സഭ പിരിഞ്ഞതായി പ്രഖ്യാപിക്കുക, ഇതല്ലേ ഈ സമ്മേളനകാലം മുഴുവൻ നടന്നത്? മുൻപും ഇതുപോലെ എത്രയോ സമ്മേളനങ്ങൾ പ്രക്ഷുബ്ധാന്തരീക്ഷത്തിൽ പൂർണ്ണമായും ഒലിച്ചുപോയ ചരിത്രമുണ്ട്. അതുകൊണ്ടുതന്നെ ഇത്തരം പ്രതിപക്ഷ സമരമുറകളും സർക്കാർ പക്ഷം അതിനെ നേരിട്ട വിധവും പുതുമയുള്ളതൊന്നുമല്ല. ഒരു ദിവസത്തെ സമ്മേളനത്തിനായി പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്ന കോടികളുടെ കണക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടെ പുറത്തുവരാറുണ്ട്. ആർക്കെന്തു ഛേദം? ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ ബന്ധപ്പെടുത്തി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലായിരുന്നു വ്യാഴാഴ്ചത്തെ കലാപം. ഇതുപോലൊരു പദവിയിലിരിക്കുന്ന ആൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പരാമർശമായിരുന്നു അത്. കൈവിട്ട കല്ലും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ലെന്നത് സത്യമാണ്. പ്രതിപക്ഷം മൂർച്ചയേറിയ ആയുധമാക്കിക്കഴിഞ്ഞ അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹത്തിന് അന്തരീക്ഷം തണുപ്പിക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ലെന്ന് മാത്രമല്ല തന്റെ വാക്കുകളിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയും ചെയ്തു. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ പാർലമെന്റ് കവാടം യുദ്ധക്കളമാവുകയും ചെയ്തു. പല വിഷയങ്ങൾ എടുത്തിട്ടിട്ടും ശോഭിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിന് അമിത്ഷാ ഏറ്റവും ശക്തമായ ഒരു പിടിവള്ളിയാണ് എറിഞ്ഞുകൊടുത്തത്. അതവർ അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നതാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാജ്യം കണ്ടത്. രാജ്യത്ത് എന്തെല്ലാം ജനകീയ വിഷയങ്ങൾ കിടക്കുന്നു! വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ പരിഹാരം കാണേണ്ട നിരവധി വിഷയങ്ങൾ. അടിയന്തരമായി പാസാക്കേണ്ട നിയമനിർമ്മാണങ്ങൾ മറ്റൊരിടത്ത്. ഈ പറഞ്ഞതിലേക്കൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം ഉയർത്തി പാർലമെന്റിന്റെ വിലയേറിയ സമയം പാഴാക്കുന്ന പതിവു ശൈലി പിന്തുടരാനാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും താൽപര്യം കാട്ടിയത്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ച് സെലക്ട് കമ്മിറ്റിക്ക് വിടാനായതു മാത്രമാണ് എടുത്തുപറയത്തക്ക നേട്ടം. 3-2 ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ ബിൽ പാസാക്കുക അത്ര ലളിതവുമല്ല. ഇനി വരുന്നത് ബജറ്റ് സമ്മേളനമാണ്. ഇതുപോലുള്ള പ്രകടനങ്ങൾ അപ്പോഴും ആവർത്തിച്ചെന്നിരിക്കും. അധികാരം ലഭിക്കാത്തതിന്റെ ചുരുക്ക് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴും വേട്ടയാടുന്നുവെന്ന് വേണം കരുതാൻ. ഇതുപോലുള്ള തട്ടുപൊളിപ്പൻ പരിപാടികളിലൂടെ അധികാരം പിടിക്കാമെന്ന ചിന്തയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഓർക്കണം.